ദൈവരാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവരാജ്യം, ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി. ഞാനത് പറയാം. ദൈവരാജ്യം, നമുക്കൊരു വാക്യം വായിക്കാം, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം.
ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാൽക്കാരനെ അതിൽ കടപ്പാൻ നോക്കുന്നു.
The law and the prophets were proclaimed until John. Since that time, the gospel of the kingdom of God has been preached, and everyone is forcing his way into it.
അപ്പോൾ ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം എവിടെ വരെയായിരുന്നു? എവിടെ വരെയായിരുന്നു? യോഹന്നാൻ സ്നാപകൻ വരെയായിരുന്നു. ഒരു കാലഘട്ടം മാറുകയാണ്. തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല കാലഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിൽ ഒരു കാലഘട്ടം, എ ടൈം, ദേർ ആർ ഡിഫറെന്റ് ടൈം സോൺസ് വി ക്യാൻ സീ. അതിൽ ഒരു കാലഘട്ടം ഏതാണ്? ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ്. എവിടെയാണ്? യോഹന്നാൻ സ്നാപകൻ, പഴയ നിയമത്തിലെ ദ ലാസ്റ്റ് പ്രോഫറ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. യോഹന്നാൻ സ്നാപകനാണ് പഴയ നിയമത്തിന്റെ അവസാനത്തെ പ്രവാചകൻ. അതുമാത്രമല്ല, പിമ്പന്മാർ മുൻപന്മാരായെന്ന് പറഞ്ഞ പോലെ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവനും യോഹന്നാൻ സ്നാപകനായിരുന്നു. യേശു പറഞ്ഞതുകൊണ്ട് നമുക്ക് അതങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ ഏറ്റവും അവസാനം ഏറ്റവും വലിയ പ്രവാചകനെ ആര് വിട്ടു? ദൈവം വിട്ടു. കാരണം എന്താ അറിയാമോ? കാലം മാറാൻ പോവുക. അവിടെ വെച്ച് കാലം മാറുകയാ, ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. They are entering into a new time zone, a new decade, അല്ലെങ്കിൽ ഒരു പുതിയൊരു കാലഘട്ടം. എന്താ അവിടെ വ്യത്യാസം? പറയാണ്, യോഹന്നാൻ സ്നാപകന്റെ സമയം കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തെ സുവിശേഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവരാജ്യത്തിന്റെ സമയം, യോഹന്നാൻ സ്നാപകന്റെ കാലം കൊണ്ട് ആ പഴയ നിയമ കാലഘട്ടം അവസാനിച്ചിട്ട് ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണ്. എന്താണ്? ദൈവരാജ്യത്തിന്റെ കാലഘട്ടം. എന്താ ഈ ദൈവരാജ്യത്തിന്റെ കാലഘട്ടം എന്ന് പറയാൻ കാര്യം എന്താ? എന്റെ പ്രത്യേകത ഇതാണ്, രാജാവ് വന്നു, അതാ കാലഘട്ടം മാറിയത്. The king has come. അതുകൊണ്ടാണ് ദൂരത്ത് നിന്ന് ജ്ഞാനികൾ, വിദ്വാൻമാർ, അവരൊന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പം അവർക്ക് കിട്ടിയൊരു ബോധ്യം ഇതാണ്, യഹൂദന്മാരുടെ രാജാവ്. അവൻ യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, യേശുവിനെ കുറിച്ച് ഒത്തിരി വിശേഷണങ്ങളുണ്ട്. അവൻ സമാധാനത്തിന്റെ രാജാവാണ്, അവൻ നീതിയുടെ രാജാവാണ്. അപ്പോൾ യേശുവാണ് അത് രാജാവെന്നല്ല, അതിന് അപ്പുറത്തേക്ക് പറയണം, ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അവൻ രാജാക്കന്മാരുടെ രാജാവാ. അതുകൊണ്ട് രാജാവ് വന്നപ്പോൾ കാലഘട്ടം രണ്ടായിട്ടങ്ങ് മാറുകയാണ്. പഴയ നിയമ കാലഘട്ടം, ഒരു പുതിയ നിയമ കാലഘട്ടം. രാജാവ് വന്നപ്പോൾ തന്നെ എന്തരംഭിക്കാന്നറിയാമോ? ദൈവരാജ്യം ആരംഭിക്കുക. പക്ഷെ അതിന്റെ ആ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്ന പെന്തക്കോസ്തില, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പക്ഷേ രാജാവ് വന്നിരിക്കുക, അതുകൊണ്ടാണ് പ്രസംഗം മാറി. അതുവരെ ഇല്ലാത്തൊരു പുതിയ പ്രസംഗം. അന്നുവരെ ആരും പ്രസംഗിച്ചിട്ടില്ല. യോഹന്നാൻ സ്നാപകനാണ് അത് പ്രസംഗിക്കാൻ തുടങ്ങിയത്. കാരണം എന്താ അറിയാമോ? യോഹന്നാൻ സ്നാപകൻ ഒരു പൈലറ്റാ. എന്ന് പറഞ്ഞാൽ ഈ പ്രൈം മിനിസ്റ്ററും ഒക്കെ പോകുമ്പോഴത്തേന് അതിന് മുൻപ് ആരെ വിടും? പൈലറ്റിനെ വിടും. അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് രാജാക്കന്മാർ വരുമ്പം ഉള്ള പ്രത്യേകത ഇതാണ്. എന്താണെന്നറിയാമോ? അതിനു മുൻപ് ആ റോഡുകളെല്ലാം ശരിയാകും അവിടുത്തെ. കാരണം രാജാവ് വരും, നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെ പിന്നെ പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേന് ആ റോഡുകളെല്ലാം ഒന്ന് ശരിയാക്കി കാര്യങ്ങൾ. കാരണം ആര് വരാൻ പോവാ? രാജാവ് വരാൻ പോവുകയെ. അപ്പൊ റോഡുകളൊക്കെ ഒന്ന് ശരിയാക്കും. അത് മാത്രമല്ല, രാജാവ് വരുന്നതിന് തൊട്ട് മുൻപ് എന്ത് ചെയ്യും? ഒരാള് കാഹളം മുഴക്കിക്കൊണ്ട് പറയും, രാജാവ് വരുന്നു, രാജാവ് വരുന്നു. ദിസ് ഇസ് ദ റോൾ ഓഫ്
ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ദിസ് വാസ് ഹിസ് റോൾ. എന്താണ്? രാജാവായ യേശു കർത്താവിന്റെ മുൻപില് യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. എന്താണ്? അതുകൊണ്ടാണ് പറഞ്ഞത്, ഏത് കുന്നും മലയും എന്ത് ചെയ്യും? നികന്നു വരും. എന്ത് ചെയ്യും? വക്രമായത് വളഞ്ഞു കിടക്കുന്നത് എന്ത് ചെയ്യും? നേരായിത്തീരും. എന്നിട്ട് പറയാണ്, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. അപ്പൊ യോഹന്നാന്റെ ഡ്യൂട്ടി ഏതായിരുന്നു? എന്താണെന്നറിയാമോ? റോഡ് ശരിയാക്കുക രാജാവിന് വേണ്ടിയിട്ട്. എന്താ റോഡിന്റെ പ്രശ്നം? എന്താ? ചിലത് ഉയർന്നു നിൽക്കുന്നു, ചിലത് കുണ്ടും കുഴിയായിട്ടിരിക്കുന്നു, ചിലത് വളഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഒന്ന് നേരെയാക്കാൻ വേണ്ടി. എന്തിനാണെന്നറിയാമോ? രാജാവ് വരാൻ. അതുകൊണ്ട് യോഹന്നാന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. റിപ്പൻറ്റ്. എന്താ റിപ്പൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യം? എന്താ? എന്താ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ എന്ന് പറഞ്ഞാൽ, ഈ ഹൃദയം ചിലത് ഉയർന്നിരിക്കുക, ചില ഹൃദയങ്ങൾ താഴ്ന്നിരിക്കുക, ചില ഹൃദയങ്ങൾ വളഞ്ഞിരിക്കുക. ഇതിനെ ഒന്ന് നേരെയാക്കിയിട്ട് രാജാവിനെ അതിന്റെ അകത്തേക്ക് ഒന്ന് കൊണ്ടുവരണം. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, റിപ്പൻറ്റ്, കിങ്ഡം കിങ് ഈസ് കമ്മിങ്. അതാ മാനസാന്തരത്തിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. എന്തിനാണെന്നറിയാമോ? രാജാവിന് പ്രവേശിക്കുവാൻ. അതുകൊണ്ട് പഴയനിമക്കാരൻ സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. എന്താ? എന്താ ഈ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി എന്ന് പറഞ്ഞാൽ? എന്താ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പി എന്ന് പറഞ്ഞാൽ? എന്താ എന്താ ഞാനിതിനെ ഒരു ആത്മീയമായിട്ട് അങ്ങ് എടുക്കുക. ഈ ഹൃദയത്തിന്റെ വാതിലുകളൊക്കെ എന്ത് ചെയ്യണം? ആ ഒന്ന് തുറന്നു വെക്കണം. ആര് വരാൻ വേണ്ടിട്ടാ? മഹത്വത്തിന്റെ രാജാവ്. യേശുവിന്റെ മറ്റൊരർത്ഥമാണ് എന്താണ്? മഹത്വത്തിന്റെ രാജാവ്. അവൻ നീതിയുടെ രാജാവാണ്, അവൻ സമാധാനത്തിന്റെ രാജാവാണ്, യഹൂദന്മാരുടെ രാജാവാണ്. അത് മാത്രമല്ല, അവൻ ആരാണ്? മഹത്വത്തിന്റെ രാജാവ്, ദ കിങ് ഓഫ് ഗ്ലോറി. അപ്പൊ ഈ വാതിലുകളൊന്ന് എന്ത് ചെയ്യണം? ഉയർന്നിരുന്നാലേ ആർക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. സൗരങ്ങൾ, അതുകൊണ്ടാണ് കർത്താവ് ആ കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് വന്നപ്പോൾ, അവൻ ആ കിഴക്കേ വാതിലിലൂടെ കയറിയപ്പോൾ ആ ശിശുക്കൾ അവിടെ നിന്ന് ആർത്ത് വിളിക്കുക. കാരണം എന്താണെന്നറിയാമോ? ആര് പ്രവേശിക്കുക? ആര് പ്രവേശിക്കുകയാണ്? രാജാവ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ടാണ് അവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ആർത്ത് വിളിക്കുകയാണ്. എന്താണ്? ദാവീദ് പുത്രൻ ഓശാന, ദാവീദ് പുത്രൻ ഓശാന. ആരെ കുറിച്ചാണോ പ്രവചിച്ചിരിക്കുന്നത്? അവൻ എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. കിഴക്കേ വാതിലൂടെ അവരതാ വന്നിരിക്കുന്നു. പിന്നെ അത് അടഞ്ഞു കിടന്നു. ഇനി അത് എപ്പോഴാ തുറക്കാൻ പോകുന്ന അറിയാമോ? യേശു വീണ്ടും വരുമ്പോൾ ഒലിയുമലയിൽ അവന്റെ കാൽ ചവിട്ടും. ഒലിയുമല രണ്ടായിട്ട് പിളരും. അതിലൂടെ യേശു കർത്താവ് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാൻ പോവുക? അവനാ വാതിൽക്കിലൂടെ വീണ്ടും പ്രവേശിക്കാൻ പോവുക. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്, ദൈവരാജ്യത്തിന്റെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് അപ്പോഴാ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ കാര്യം രാജാവാണ് അവിടുത്തെ വിഷയം. ആ രാജാവിന്റെ രാജ്യം. ആരാ രാജാവ്? മഹത്വത്തിന്റെ രാജാവ്, നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ പ്രഭു, സമാധാനത്തിന്റെ രാജാവായ യേശു വന്നപ്പോൾ അവന് പ്രവേശിക്കുവാൻ, ഈ യേശുവിന് പ്രവേശിക്കുവാൻ എന്തു വേണം? ഫസ്റ്റ് സ്റ്റെപ്പാണ് റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുക. എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു മാറ്റം ആവശ്യമാണ്. ഉയർന്നിരിക്കുന്നൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് താഴേക്ക് വരണം. താഴ്ന്നിരിക്കുന്ന എന്ത് ചെയ്യണം? ഒന്ന് പൊങ്ങി വരണം. വളഞ്ഞിരിക്കുന്നൊക്കെ എന്ത് ചെയ്യും? ഒന്ന് നേരെയാകണം. കാരണം പറ്റുന്നുമല്ല. ആർക്ക് പ്രവേശിക്കണം? ആർക്ക് പ്രവേശിക്കണം? രാജാവിന് പ്രവേശിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ വഴി നിരത്തി. അതുകൊണ്ട് കാലഘട്ടം മാറുക, ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. എന്താ പുതിയ കാലഘട്ടം? ദൈവരാജ്യത്തിന്റെ കാലഘട്ടം. കംപ്ലീറ്റ് മാറ്റാം കേട്ടോ. കംപ്ലീറ്റ്. ഗവൺമെന്റ് മാറുമ്പോൾ സിസ്റ്റംസ് എല്ലാം എന്ത് ചെയ്യും? കംപ്ലീറ്റ് മാറും. നമുക്കറിയാം നോർമലി എന്ന് പറഞ്ഞതുപോലെ രാജാവ് വന്നപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറുകയാണ്. ഇവിടെ പറയുകയാണ് എന്താണെന്നറിയാമോ? പഴയ നിയമ കാലഘട്ടം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലഘട്ടം. അത് അവസാനിച്ചിട്ട് ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുക, ദൈവരാജ്യത്തിന്റെ കാലഘട്ടം. പ്രൈസല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ആ ദൈവരാജ്യത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒന്നാമത്തെ പടിയാണ് എന്താണ്? റിപ്പൻറ്റൻസ്, മാനസാന്തരം. മാനസാന്തരപ്പെടാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അതാണ് ആ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ വാക്യം ഇവിടെ ശ്രദ്ധിച്ചേ. ആ 16 വാക്യം, അതിന്റെ ബി പാർട്ട്. And everyone is forcing his way into it. എന്താണ്? എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടക്കുവാൻ നോക്കുന്നു.
എങ്ങനെയാ എങ്ങനെയാ ബലാൽക്കാരാണ് ആ ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രി എങ്ങനെയാണ്? ഒരു ഫോഴ്സ് ആവശ്യമാണെന്ന് പറഞ്ഞേ, ഒരു ഫോഴ്സ് ആവശ്യമാണ്. ഇതേ വാക്ക് യേശു വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ഇപ്പൊ രണ്ട് വഴികളെ കുറിച്ച്, ദേർ ആർ ടു ഗേറ്റ്സ് ആൻഡ് ദേർ ആർ ടു പാത്സ്. രണ്ട് ഗേറ്റ്, രണ്ട് വഴികൾ. എന്താ വഴി? ഒന്ന് ഇടുക്കവും ഇടുക്കമുള്ള വഴി, മറ്റൊന്ന് വിശാലമായ വഴി. യേശു പറയാണ് ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ, ഇടുക്ക് വഴിയിലൂടെ കടപ്പാൻ പോരാടുവിൻ. എന്താ എങ്ങനെ എന്താ ഈ പോരാട്ടം? എന്താ പോരാട്ടം? മാനസാന്തരം, റിപ്പന്റൻസ്, എന്റെ അകത്തായി പോരാട്ടം, എന്റെ ഉള്ളിലെ ജഡം എന്നെ പാപത്തിലേക്ക്, ലോകത്തിലേക്ക്, പിശാചിന്റെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഒരു തീരുമാനം എടുക്കുക. എന്താണെന്നറിയാമോ, ഞാൻ എന്റെ കർത്താവിനായി ജീവിക്കുന്നു എന്ന് ഹൃദയത്തില് എന്റെ സമർപ്പണമാ ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രി. പ്രൈസ് ദ ലോർഡ്. അതൊരു തീരുമാനമാ. ഈ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഇങ്ങനെ ക്യാമ്പിൽ സംസാരിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എന്നെ ക്ലാരിറ്റി കിട്ടിയത്, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് വളരെ വിലയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീയുടെ കൈ പിടിച്ചൊരു പുരുഷൻ വിവാഹ ശുശ്രൂഷയെ കുറിച്ചാണ് പറഞ്ഞത്, ഇത്രയും ചെയ്തുള്ളൂ, ആ സ്റ്റേജിൽ നിന്ന് സമ്മതമാണെന്നൊക്കെ ചോദിച്ച് കൈ കൊടുക്കാൻ പറഞ്ഞു. ആ കൈ കൊടുത്തു. അങ്ങനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ പിന്നെ ഒരൊറ്റയാളിലേക്ക് ജീവിതം അങ്ങ് ചുരുങ്ങിപ്പോയി. ചെല്ലിങ്ങനെ പറഞ്ഞേക്കാം, പൂമ്പാറ്റയെ പോലെ പാറി നടന്ന ഞാനാ ഇപ്പോൾ ഒരു അടച്ചിട്ട കിളിയെ പോലെ വീട്ടിന്റെ അകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ, ഒന്ന് കൈ കൊടുത്ത് ഒരാമയൻ പറഞ്ഞു, അതോടുകൂടി ജീവിതം പോയി. ജീവിതം പോയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജീവിതം, പണ്ടത്തെ ജീവിതം പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്തായി, ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്നു. ഇതുപോലെയാ യേശു കർത്താവിന്റെ കരം കൊടുത്തിട്ട് അമേൻ, യേശുവേ ഞാൻ നിനക്കായിട്ട് സമർപ്പിക്കുന്നു, യേശുവേ നീ എന്നിലേക്ക് വരണമേ എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനമെടുത്തപ്പോൾ സ്വരങ്ങളെ കംപ്ലീറ്റ് ജീവിതം മാറി. ഒരൊറ്റ വ്യക്തിയിലേക്ക് ജീവിതം ചുരുങ്ങി, ഒരൊറ്റ വ്യക്തിയുടെ ഇഷ്ടത്തിലേക്ക് ജീവിതം ചുരുങ്ങി, ഒരൊറ്റ വ്യക്തിയുടെ പ്ലാനിലേക്ക് ജീവിതം ചുരുങ്ങി. അത് ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്. ചുരുങ്ങിയോ ചുരുങ്ങിയോ? ഒരൊറ്റ വ്യക്തി. പിന്നെ സ്വപ്നങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം. ഡിസയേഴ്സ്, ഇറ്റ്സ് ഓൺലി ഫോർ വൺ പേഴ്സൺ. പ്ലാൻസ്, ഇറ്റ്സ് ഓൺലി ഫോർ വൺ പേഴ്സൺ. ആർക്കു വേണ്ടിയാ? ഇറ്റ്സ് ഫോർ ജീസസ്. യേശുവിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ജീവിതം ചുരുങ്ങി. ഇവിടെ അതുകൊണ്ടാ പറഞ്ഞത്, എന്താ ബലവാന്മാർ ബലാൽക്കാരെയാണ് ഇതിലേക്ക് കടപ്പാൻ നോക്കുന്നു. മാനസാന്തരമോ അതിന്റെ ആദ്യത്തെ പടി? അതാ യോഹന്നാൻ സ്നാപകൻ അങ്ങനെ പ്രസംഗിച്ചത്, മാനസാന്തരപ്പെടുവീൻ. മനസ്സിന്റെ മനസ്സൊന്ന് മാറുക, ചിന്താഗതി ഒന്ന് മാറുക. അതുവരെ ലോകത്തിലേക്ക് പൊക്കൊണ്ടിരുന്നേ, എന്നാൽ അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് മാറി, ദൈവത്തിങ്കിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ലോകത്തിൽ നിന്ന് നമുക്കിവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും, എത്ര മഹത്വം നേടിയാലും, എത്ര സമ്പത്ത് നേടിയാലും, എന്തൊക്കെ ഫ്രണ്ട്സ് എത്രമാത്രം ഉണ്ടെങ്കിലും, നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറ്റോ? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിയുന്ന ബുദ്ധിമാന്റെ കാര്യം ചെയ്യുന്ന എന്നറിയാമോ, അവൻ ഇവിടെ കിട്ടുന്ന കുറച്ച് സമയം, അവൻ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിലേക്ക് എന്താ വേണ്ടതെന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് അവന്റെ ഹൃദയവും മനസ്സും എഫേർട്ടും ശക്തിയും എല്ലാം അവൻ അതിനു വേണ്ടി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഒന്നും കേൾക്കുന്നില്ല. വി കാനോട്ട് ടേക്ക് എനിത്തിങ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ദാറ്റ് ഇസ് എ റിയാലിറ്റി. ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്, ഒരു സാധനം പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഈ റിയാലിറ്റി വേണം നാം ജീവിക്കാൻ. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, എന്താണെന്നറിയാമോ, അധികം സമയവും നമ്മുടെ മുമ്പിലില്ല. എന്റെ ദിവസം ചിന്ത ഏതാ? നമ്മളൊരു പാട്ടുപാടി എത്ര പേരത് ചിന്തിച്ചെന്ന് എനിക്കറിയത്തില്ല. മണ്ണാമൻ കൂടാരം പൊളിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ വരവും സമീപമായെന്നോ, ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. എന്താർത്ഥം? മണ്ണാമന്റെ കൂടാരം പൊളിഞ്ഞിടുമെന്നോ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാവോ? എന്നെ പെട്ടി വെക്കുമെന്നോ? അങ്ങനെ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇത് ഈ സാഹിത്യ ഭാഷയൊക്കെ പറഞ്ഞ് നമുക്ക് പിടിയിട്ടാ വലിയ ബുദ്ധിമുട്ടാ. എന്നേല് പെട്ടി വെക്കുന്ന എപ്പോഴാണെന്നോ? എന്റെ പ്രിയന്റെ വരവ്, യേശു വരുന്നത് എപ്പോഴാണെന്ന് ഞാൻ അറിയുന്നില്ല. കാരണം സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യമോ, ഒന്നില്ലെങ്കിൽ എന്നെ പെട്ടി വെക്കും, അല്ലെങ്കിൽ യേശു വരുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ രൂപാന്തരപ്പെടും. പെട്ടിയിലാണെങ്കിൽ പെട്ടിയിൽ നിന്ന് രൂപാന്തരപ്പെടും, അല്ലെങ്കിൽ അല്ലാതെ രൂപാന്തരപ്പെടും. ഇതിലേതാ വരുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും. ഇപ്പൊ ഭക്തന്റെ ചിന്ത ഏതാ? എന്താ ചിന്ത എന്നറിയാമോ? ഐ എം പ്രിപ്പേർഡ് ടു മീറ്റ് ദ ലോർഡ് ഇൻ ദി എയർ. ഐ ആം പ്രിപ്പേർഡ് ഫോർ മൈ ഡെത്ത്. ഫോർ മൈ ഡെത്ത്. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത്, ജനന ദിവസത്തെക്കാളും മരണ ദിവസം എന്ത് ശ്രേഷ്ഠതയുള്ളത്. ഡെത്ത് ഡേ ഈസ് ബെറ്റർ ദാൻ ബർത്ത്ഡേ. നമ്മൾ ബർത്ത്ഡേ നമ്മൾ സന്തോഷകരമായിട്ട് കഴിയുന്നത്, പക്ഷെ ബർത്ത്ഡേക്കാളും ബെറ്റർ എന്താ? ഡെത്ത് ഡേ ആ. ഡീൽ മുടി പറഞ്ഞു, എന്റെ മരണവും നിങ്ങൾ പറയരുത്, അതെന്റെ കിരീടധാരണ ദിവസമാണ്. ഐ എം ഗോയിങ് ടു ബി ക്രൗൺഡ്. എന്നെ കിരീടം ധരിപ്പിക്കാൻ പോകുന്ന സമയമാണ് എന്റെ മരണ ദിവസം. അതുകൊണ്ടാണ് അവൻ എഴുതിച്ചിരിക്കുന്നത്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. എന്താ കാര്യം? ഈ ഭക്തന്റെ മരണമേ, ദ ഡെത്ത് ഓഫ് ഹിസ് ബിലവഡ്, ദ ഡെത്ത് ഓഫ് എ ഗോഡ്ലി മാൻ, ഇറ്റ് ഈസ് പ്ലീസിംഗ് ടു ദ ലോർഡ്. എന്താ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറുക എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? എന്താണെന്നറിയാമോ? അവൻ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനെ സേവിച്ചവൻ ഇവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോവുക? കർത്താവിന്റെ അടുക്കലേക്ക് പോവുക. കർത്താവിന് ഭയങ്കര സന്തോഷം, മോനെ പോരടാ എന്ന് പറയുക. നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഒന്ന് കാണാൻ പറ്റിയാൽ കാര്യങ്ങൾ എളുപ്പമാ. വി ഷുഡ് സീ എവരിത്തിങ് ഇൻ ദി ഐസ് ഓഫ് ഗോഡ്, ത്രൂ ദി ഐസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ കാണണം. ഒരു ഭക്തന്റെ മരണം സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. കാരണം എന്നറിയാമോ? അവന്റെ പ്രതിഫലം എല്ലാമായി. ഇനി പിന്നെ ഒന്നും ഓരോ ദിവസം കഴിയും തോറും പ്രതിഫലമൊക്കെ പോകാൻ സാധ്യതയുണ്ട്, പല പല അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മരണം വന്നു കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, പിന്നെ അവന്റെ ഒരു പ്രതിഫലവും പോകത്തില്ല, ഒരു കാര്യം നഷ്ടപ്പെടത്തില്ല, പിന്നെ ഒരു പിശാചിനും അവനെ പിടിക്കാൻ പറ്റത്തില്ല, പിന്നെ ഒന്നിന് സാധ്യമല്ല. കാരണം എന്താ? അവൻ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. അവന്റെ പോലീസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുവാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അധികം കാംക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങൾ അപ്പോൾ എന്തിനും ഞാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു. ഐ ആം പ്രിപ്പയർഡ് ഫോർ എനിത്തിങ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഓർ മൈ ഡെത്ത് വാട്ട് എവർ മേ ബി. ഐ ആം ഹാപ്പി, ഐ ആം പ്രിപ്പയർഡ്. ഇതുള്ളവനാ ഭക്തൻ. കാരണം അവനൊരു കാര്യം അറിയാം, അധികം സമയം ഇവിടെ ഇല്ല, എനിക്ക് അധികം നാളുകൾ ഇവിടെ ഇല്ല. അത് ഞാൻ ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോകും, അല്ലെങ്കിൽ കർത്താവ് വരും, ഏതെങ്കിലും ഒന്ന് സംഭവിക്കാം. അതിന് മുൻപ് ഐ നീഡ് ടു ബി പ്രിപ്പയർഡ്. മരിച്ചതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. We cannot do anything after our death. So before that, we need to be prepared. എന്തിനു വേണ്ടിട്ടോ? എന്തിനു വേണ്ടിട്ടോ? മരണത്തിന് അപ്പുറത്തുള്ള നിത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കം ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാമോ? വായിച്ചു നോക്കിയ ഫിലിപ്പി ലേഖനം, ഫിലിപ്പിൻസ് നമുക്ക് പരിചയമുള്ള വാക്യോ, അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം, 3:10-11, 10-11 വായിക്കാം.
അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറുന്നെണ്ണുന്നു.
And the power of his resurrection
and the fellowship of his sufferings, being conformed to his death, in order that I may attain to the resurrection from the dead. മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചാണ് പൗലോസ് പറയുകയാണ്. എന്താണ് പൗലോസിന്റെ ചിന്ത മുഴുവൻ? ഐ മേ നോ ഹിം, എനിക്ക് അവനെ അറിയണം. ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയണം. ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ്, എന്താണെന്ന് അറിയാമോ? എന്താ ഈ സഫറിങ്സിന്റെ പ്രത്യേകത? എന്റെ പൗലോസ് ഈ സഫറിങ്സിനെ കുറിച്ച് പറയാൻ കാര്യം, കാരണം എന്റെ ഓരോ സഫറിങ്ങും എന്റെ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന് കാരണമാകുന്നു. ഹല്ലേലൂയ. ഒരു ഉറക്കൊരു ഹല്ലേലൂയ പറയാവോ? സഫറിങ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് വലിയ പ്രശ്നമാണ്. എന്റെ ബ്രദറെ, ഇപ്പൊ തന്നെ ഞാൻ സഫർ ചെയ്യ. എന്നാ സഫറിങ്? ആരോ എന്തോ ഒന്ന് പറഞ്ഞു, അതാ നമ്മുടെ സഫറിങ്. എന്താ? ആരോ നമ്മളെ കുറിച്ച് എന്തോ മോശമായി പറഞ്ഞു. പിന്നെ 3 ദിവസം ഉരിയാടത്തില്ല, മിണ്ടാട്ടമില്ല, ശബ്ദമില്ല, അനക്കുമില്ല. തൊണ്ടയ്ക്ക് ആരോ പിടിച്ചിരിക്കുന്ന പോലെയാ ശബ്ദം മുഴുവൻ. കാരണം എന്താ? ആരോ എന്തോ പറഞ്ഞു. സോ നമ്മളെ ഞാൻ ചോദിക്കുന്നത്, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോയാ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? പക്ഷെ പൗലോസ് സഫറിങ്ങിനെ കണ്ട വേറൊരു പിക്ചറിലൂടെയാ. ഹി സോ ദ സഫറിങ് ഇൻ എ വെരി ഡിഫറെന്റ് ലൈറ്റ്. എന്താ? എന്റെ ഓരോ കഷ്ടതയും എന്താണ്? എനിക്ക് തേജസിന്റെ അത്യന്തം ഘനം വരുവാൻ കാരണമായി തീരുന്നു. കാരണം എന്താ? കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. അപ്പം നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുന്നവന് ഓരോ സഫറിങ്ങും അവന് സന്തോഷമാ. കാരണം എന്താ? എന്റെ തേജസ് വർദ്ധിക്കാൻ കാരണമായി തീരും. ഹല്ലേലൂയ. ഒരു ഉറക്കം ഇതുവരെ ഹല്ലേലൂയ കേട്ടില്ല. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, നമ്മൾ ആ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യവിധ ഈ ലോകത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രത്യേകിച്ച് ബാംഗ്ലൂരിലുള്ളവർ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗ്രാമത്തിലൊക്കെ വളരെ റിലാക്സ്ഡ് ആണ് അവരൊക്കെ. അവർ വളരെ ശാന്തമായിട്ടൊക്കെ ഇരുന്ന് അവരാണ് എൻജോയ് ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ട്, പക്ഷെ കഴിക്കാനായിട്ട് നേരം പോലും ഇല്ല. രാവിലെ ഓട്ടോയിലോ അല്ലെ കാറിലൊക്കെ ഇരുന്നാണ് രാവിലെ കഴിക്കുന്നത്. ഗ്രാമക്കാരൊക്കെ വളരെ റിലാക്സ്ഡ്, ഒന്നുമില്ല, ഒരു കറിയേ ഉള്ളൂ. എന്തോ ഒരു ലൂക്കിയ സോഹന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ദിവസം ഒറ്റ കറിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ആ തക്കാളിയുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണം മാത്രം കിട്ടി, എന്നാ കറി എനിക്ക് പിടി കിട്ടിയില്ല. പക്ഷേ ഇഷ്ടം പോലെ കഴിച്ചു, ഭയങ്കര ടേസ്റ്റ്. കാരണം എന്തറിയാവോ, രാവിലെ കഴിച്ചിട്ട് പിന്നെ ആ സമയത്ത് ഈ വെയിൽ കൊണ്ടിരുന്നപ്പോ കഴിച്ചത്. അതുകൊണ്ട് അവര് വളരെ തൃപ്തിയോടെ ആഹാരം കഴിക്കുക. നമ്മളിവിടെ എല്ലാം ഉണ്ടായിട്ടും ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടും നേരെ ജോലിന്ന് കഴിക്കാൻ പോലും പറ്റുന്നില്ല, ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയാം, വില്ലേജുകാരെയൊക്കെ കൂടുതൽ നമ്മുടെ ആയുസ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കാര്യം കൂടെ ഓർത്തോണം, എനിക്ക് കുറച്ച് സമയങ്ങളേ ഉള്ളൂ. എന്തിനു വേണ്ടിട്ടാ? എന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട്, എന്റെ തേജസ്സിന് കാരണമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു അല്പ സമയം മാത്രമേ എന്റെ മുൻപിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഐ നീഡ് ടു ബി സീരിയസ്, ഐ നീഡ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരോടും മിണ്ടാ നടക്കാന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞു തരാം ആ ജീവിതത്തെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് സഹോദരങ്ങളെ, ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ്. യേശു രാജാവായിട്ട് വന്നപ്പോൾ ദൈവരാജ്യം ആരംഭിച്ചു. ഒരു വാക്യോടെ വായിച്ചു, മത്തായിയുടെ സുവിശേഷം അതിന്റെ മാത്യു ചാപ്റ്റർ 12:28.
ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം.
ഓക്കെ, മതി. But if I cast out demons by the Spirit of God, then the kingdom of God has come upon you. Or how can anyone enter the strong man's house and carry off his property unless he first binds the strong man and then he will plunder his house? എന്താണെന്നറിയാമോ, പുതിയൊരു ഒരു കാലഘട്ടം വന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതാ. എന്താണെന്നറിയാമോ, അതുവരെ പിശാച് അവന്റെ വസ്തുവക സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുക.
എന്താ അവന്റെ വസ്തുവക? എന്താ ഈ മനുഷ്യരെ മുഴുവൻ മരണഭീതിയിൽ അടിമകളാക്കിയിട്ട് അവനിങ്ങനെ വെച്ചോണ്ടിരിക്കുക? അതുകൊണ്ട് അവൻ എന്താ, അവൻ ബലവാൻ, അവൻ പിശാചിനെ കുറിച്ച് പറഞ്ഞ അവൻ ബലവാൻ, ഹീസ് എ സ്ട്രോങ് മാൻ, ബലവാൻ എന്ന പിശാചിനെ കുറിച്ച് പറയുന്നേ. പക്ഷേ അതിലും ബലമേറിയവൻ വരുന്നു, ആരാണ്? യേശു. അതുവരെ പിശാച് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ആര് വരുന്നത്? രാജാവ് വരുന്നത്. രാജാവ് വന്നിട്ട് കർത്താവ് ആദ്യം ചെയ്ത് എന്നത് അറിയാമോ? കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങളെ പുറത്താക്കി. എന്താ ഈ ഭൂതത്തെ പുറത്താക്കുന്നതിന്റെ പ്രത്യേകത? ഭൂതത്തെ പുറത്താക്കുന്നതിന്റെ പ്രത്യേകത എന്നറിയാമോ? അവന്റെ ബലവാന്റെ വീട്ടിന്റെ അകത്ത് കയറി അവന്റെ പിടിയിൽ കിടക്കുന്ന ആളെ സ്വതന്ത്രമാക്കുന്ന പരിപാടിയാണ് എന്ത് ഈ ഭൂതത്തെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ. പിശാച് എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ? പിശാച് കൺട്രോൾ ചെയ്യുന്നത് അവൻ എന്തുണ്ട്, പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, ഒരു സീരീസ് ഓഫ് ഗണങ്ങളുണ്ട്. അതിന്റെ അതിൻ്റെ അകത്തെ ചോട്ട പാർട്ടിയാണ് ആരെന്നറിയാമോ? ഡീമൺ, ഭൂതം. ഇപ്പൊ പിശാചിന്റെ സേവകന്മാരിലെ ഏറ്റവും ചോട്ട, നമ്മൾ പറയത്തില്ലേ, കമാൻഡർ ഉണ്ട്, വിംഗ് കമാൻഡർ ഉണ്ട്, അസ്റ്റൻ കമാൻഡർ ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ ആളാണ് സോൾജിയർ. ആ അതാണ് ആര്? ഈ ഡീമൺ. അപ്പൊ അവനിങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുക, കുറെ നാളായിട്ട് ഒരാളിൽ അങ്ങ് പോകാനോണ്ടിരിക്കുക, പറയാണ് പോടാ അവിടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഡീമണെ ഇവനെ കൺട്രോൾ ചെയ്യും. എങ്ങനെയാണ്? പോടാ അവിടെ. അപ്പൊ അവിടെ പോകുന്നു, രണ്ടെണ്ണം അടിക്കടാ, രണ്ടെണ്ണം അടിച്ചു. അപ്പം ഇങ്ങനെ പിശാച് ഇങ്ങനെ എന്ത് ചെയ്തോണ്ടിരിക്കുക? മനുഷ്യരുടെ മേൽ വാണോണ്ടിരിക്കുക, വാണോണ്ടിരിക്കുക. ഇതായിരുന്നു മനുഷ്യന്റെ സിറ്റുവേഷൻ. നോക്ക്, നിങ്ങൾ പുതിയ നിയമം വായിക്കുമ്പം യേശു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, അനേകം പേരിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി. എടാ, ദേവാലയത്തിന്റെ അകത്ത് അല്ലെങ്കിൽ സിനഗോഗുകളിൽ വരുന്നവന്റെ അകത്ത് പോലും ഭൂതോ? നല്ല ചോദിക്കുക. സത്യദൈവത്തെ ആരാധിക്കുന്നവന്റെ അകത്ത് പോലും ഭൂതം കയറി നിൽക്കുക, കാരണം അത്രമാത്രം പിശാച് ഇങ്ങനെ വാണോണ്ടിരിക്കുക. അങ്ങനെ അവന്റെ വീട് വളരെ സേഫായിട്ട്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ, പിശാച് അവന്റെ വീടൊക്കെ വളരെ ഭംഗിയായി സൂക്ഷിച്ച് മനുഷ്യരുടെ മേൽ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ the demon, the Satan was controlling people, the people were slaves under Satan. ആ സിറ്റുവേഷനിലാണ് യേശു വന്നു. ഹി ഈസ് ദ സ്ട്രോങ്സ്റ്റ് മാൻ. ഈ പിശാജ് സ്ട്രോങ് ആണെങ്കിൽ യേശു സ്ട്രോങ്സ്റ്റ്. ഹല്ലേലൂയ. യേശു വന്നിട്ട് ആദ്യം ചെയ്തതെന്നാ അറിയാമോ? ഇവന്റെ വീട്ടിലോട്ട് കേറി ചെന്നിട്ട് അവന്റെ അടിമകളായി കിടക്കുന്നവരെയൊക്കെ എന്ത് ചെയ്തു? വിടുവിക്കാൻ തുടങ്ങി. വൺ ബൈ വൺ ഭൂതങ്ങൾ പുറത്താകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂതങ്ങളൊക്കെ പുറത്താകുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ? വേറൊന്നുമല്ല, കാരണം എന്നറിയാമോ, അവിടെ ദൈവരാജ്യത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഭൂതങ്ങളെ പുറത്താകുന്നത്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിശാച് അടിമയാക്കി വെച്ചിരിക്കുന്ന വ്യക്തി അതിൽ നിന്ന് എന്ത് ചെയ്യുക? പിശാ അവനെ പുറത്താക്കിയപ്പോൾ ആ വ്യക്തി എന്തായി? വ്യക്തി ഫ്രീ ആയി. ആ വ്യക്തി ഫ്രീ ആയി. ഇതാണ് യേശു ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവരാജ്യം ആരംഭിച്ചു, ദൈവരാജ്യം ആരംഭിച്ചു. ഈ വ്യക്തികള് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവരെ യേശുവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരു പുതിയ തുടക്കം ആരംഭിക്കുക, ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുക. ഇതാ ദൈവരാജ്യത്തിന്റെ ആദ്യത്തെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം മാനസാന്തരത്തിലൂടെയാ. പക്ഷേ ആ രാജാവ് വന്നിട്ട് ആദ്യം ചെയ്തത് പിശാചിന്റെ അടിമയായി കിടക്കുന്നവരെ എന്ത് ചെയ്യുക? വിടുവിക്കുക. പാപത്തിന് അടിമയായി കിടക്കുന്നവരെ, പിശാചിന് അടിമയായി കിടക്കുന്നവരെ യേശു തന്റെ വചനം വായിച്ച് അവരെ വിടുവിച്ചു. ഭൂതന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ അവരെ വിടുവിച്ചിട്ട് ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞത് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ, മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. ഇതാണ് ദൈവരാജ്യത്തിന്റെ തുടക്കം. കാരണം എന്നറിയാമോ, അവിടെ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചോ, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. എന്താ ദൈവാത്മാവിനാൽ? എന്താ പ്രത്യേകത? എന്താ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവരാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവാത്മാവിനാലാണ്. Everything of the kingdom of God is through the Holy Spirit. അത് നമ്മൾ തിരിച്ചറിയണം ആദ്യം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. വീണ്ടും പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ഉള്ള പ്രവേശനത്തിന് കാരണമായി തീരുന്ന എങ്ങനെയെന്നറിയാമോ? പരിശുദ്ധാത്മാവിനാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു കാര്യം എന്താണ്? അതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിലാ. പക്ഷെ യേശു വന്നപ്പോൾ എന്തുകൊണ്ടെന്നറിയാം യേശു ഭൂതത്തെ പുറത്താക്കിയത്? എന്തുകൊണ്ടെന്നറിയാം യേശു പ്രസംഗിച്ചത്? യേശു പ്രസംഗിച്ചത് ഹി വാസ് ഫുൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ശിഷ്യന്മാർക്കൊന്നും കിട്ടിയിട്ടില്ല. ശിഷ്യന്മാർ ഭൂതത്തെ പുറത്താക്കിയത് യേശുവിന്റെ അധികാരത്തിന്റെ കീഴിലാണ് പുറത്താക്കിയത്. പക്ഷെ യേശു മാത്രമാണെന്ന് പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും നിറഞ്ഞ് ജീവിച്ചിരുന്ന വ്യക്തി. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകന്റെ ഒരു വാക്ക് പറഞ്ഞുണ്ട്, എന്നറിയോ? പിതാവ് പറഞ്ഞു, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, എന്താണ്? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. വാക്യം മനസ്സിലായോ? അറിയോ വാക്യം? അറിയോ? ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. പഴയ നിയമത്തിൽ ആത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്നു. ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഹോളി സ്പിരിറ്റ് will come for a purpose and he will return. എന്നാൽ പുതിയ നിയമത്തിൽ യേശു വന്നപ്പോൾ യേശുവിന്റെ മേൽ സ്ഥിരമായി പരിശുദ്ധാത്മാവ് വന്നു. കാരണം എന്താ? രാജാവ് വന്നിരിക്കുക, ദൈവരാജ്യം ആരംഭിച്ചിരിക്കുക, സ്ഥിരമായി യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വസിച്ചു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? പിടികിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു വേണമെന്നറിയാമോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ ഈ വാക്യം പറഞ്ഞ് എടുക്കണം ഓരോ വാക്യങ്ങളും. വാക്യം അറിയാവുന്ന വിശ്വാസത്തിൽ ഞാൻ അങ്ങ് പോകുന്നു കേട്ടോ. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. എന്താ ദൈവരാജ്യം ശക്തിയോടെ വന്ന എന്നാ? എന്നാ? പെന്തക്കോസ് നാളില ദൈവരാജ്യം ശക്തിയോടെ ഇറങ്ങി വന്നത്. കാരണം എന്താണെന്നറിയാമോ? അന്ന പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? അതുവരെ യേശുവിന്റെ മേലാണ് ആത്മാവ്. യേശുവിന്റെ അധികാരത്തിന്റെ കീഴിൽ ശിഷ്യന്മാർ ഭൂതത്തെ പുറത്താക്കി രോഗത്തെ സൗഖ്യമാക്കി. എന്നാൽ പെന്തക്കോസ് നാളിലാണ് ശരിക്കും പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ആ ഒരു ഇറക്കമുണ്ടായത്. അതാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിലാണ് ദൈവരാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ചലിക്കുന്നത്. തുടക്കം തന്നെ എങ്ങനെയാ? പരിശുദ്ധാത്മാവിൽ. കാരണം എങ്ങനെയാ? വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാ? ആത്മാവിനാൽ മാത്രമേ വീണ്ടും ജനിക്കാനായിട്ട് പറ്റുള്ളൂ, ആത്മാവിനാൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ദൈവരാജ്യത്തിന്റെ ശക്തിയോടെയുള്ള മാനിഫെസ്റ്റേഷൻസ് അവിടെ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് അറിയാമോ സഹോദരങ്ങളെ? എന്തെന്നറിയാമോ? വീണ്ടും ജനിച്ച ഓരോ വ്യക്തിയും ദൈവരാജ്യത്തിലാ. വീണ്ടും ജനിച്ച ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് വസിക്കുക. ഈ ഈ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് ആഴത്തിൽ കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അതാ, ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. നമുക്ക് എവിടെയോ അത് മിസ് ചെയ്യുന്നു എന്ന് എൻ്റെ ഒരു ചിന്തയാ. എവിടെയോ നമുക്കത് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചുപേര് മാത്രമേ ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി പേർക്കത് മിസ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിലാ. യേശുവിനെ കർത്താവെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയാൻ കഴിയത്തില്ല. ഒരു വ്യക്തി യേശുവിന്റെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനായി പൂർണ്ണമായും സമർപ്പിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? ദാറ്റ് ഈസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ സംഭവിച്ച കാര്യമാണ്. അങ്ങനെയാണ് എന്റെ എന്റെ ഒരു ചോദ്യമുണ്ട് കേട്ടോ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? അങ്ങനെ ചോദിച്ചാൽ പിന്നെയും കൺഫ്യൂഷൻ ആവും. ഒന്നുകൂടെ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുക, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു? അങ്ങനെയുള്ളവർക്ക് ശബ്ദമേതൊരു ഹല്ലേലൂയ പറയാം. ആ അപ്പൊ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് നമ്മളത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഹോളിന്റെ വെളിയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ
റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? എന്റെ ചോദ്യം ഇതാ, ദൈവമക്കൾക്ക് മിസ്സായിരിക്കുന്ന ഒരു ഫാക്ടർ ഇതാ. വീണ്ടും ജനിച്ച അനേക ദൈവമക്കളും പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അവരാകെപ്പാടെ മനസ്സിലാക്കുന്നത് മീറ്റിംഗിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷം. ചിലർക്ക് ഒരാളെടുത്ത് പറഞ്ഞു, ബ്രദർ, അതായത് ഈ ഞാനിങ്ങനെ കൈ വെക്കുമ്പോ കൈ ഇങ്ങനെ വിറയ്ക്കും, അപ്പം എനിക്ക് മനസ്സിലാവും അത് പരിശുദ്ധാത്മാവാണ്. കൈ വിറയ്ക്കുന്നേ ഞാൻ പറഞ്ഞത് അതൊക്കെ ശരിയല്ല, നിങ്ങൾ അതിനെ തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട. കാരണം ചില സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ വിറയ്ക്കോ തെറ്റൊന്നുമല്ല, പക്ഷെ അത് മാത്രമാ പുള്ളി പരിശുദ്ധാത്മാവ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, കൈ ഇങ്ങനെ വിറയ്ക്കുന്നത്. വേറെ ചിലർക്ക് ഒരു ചൂടെന്റെ ശരീരത്തിലേക്ക് വന്നു, അപ്പോൾ എന്തോ എന്താ ഒരു പരിശുദ്ധാത്മാവിന്റെ അനുഭവം വരാം, ഇറ്റ്സ് പോസിബിൾ, തെറ്റില്ല ഒന്നും. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഒരു കറണ്ട് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി, ഫൈൻ, ദാറ്റ് ഈസ് കറക്റ്റ്, അവൻ തെറ്റല്ല കേട്ടോ. നിങ്ങൾ അതിനൊന്നും എന്നാ പറഞ്ഞത്, നിങ്ങൾ അതിനെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തെളിയിക്കാനൊന്നും പോകണ്ട, ബൈബിൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ തെളിയിക്കാൻ പോകണ്ട. കാരണം ചില ചില ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം, ചില അനുഭവങ്ങൾ ഉണ്ടാകാം, തെറ്റല്ല ഒന്നും. പക്ഷെ ഒരു കുഴപ്പം എന്നു ചോദിച്ചെന്നറിയോ, യു നോ വാട്ട് ഈസ് ദ പ്രോബ്ലം, ഇവര് പരിശുദ്ധാത്മാവിനെ ആകെപ്പാട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ചില അനുഭവങ്ങളില്ല. ഇനി പരിശുദ്ധാത്മാവിന്റെ ഒരു ഗിഫ്റ്റാണ് സ്പീക്കിംഗ് ഇൻ ടങ്സ്, അന്യഭാഷയിൽ സംസാരിക്കുക. നമ്മൾ ഇവിടെ നമ്മൾ മീറ്റിങ്ങിന് വന്നു, മീറ്റിംഗിൽ വന്നപ്പോൾ നമ്മൾ നന്നായി കൈയടിച്ച് പാട്ട് പാടി കർത്താവിനെ സ്തുതിച്ച സമയത്ത് അന്യഭാഷ വന്നു, അന്യഭാഷ പറഞ്ഞു, ഓക്കെ, നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, എന്തുണ്ട്, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് നമ്മളങ്ങ് നിർത്തുക. അനേക സ്ഥലങ്ങളില് ആൾക്കാർ പരിശുദ്ധാത്മാവിനെ ആ റെക്കഗ്നൈസ് ചെയ്ത് എപ്പോഴാണെന്നറിയാമോ, ഒരുമിച്ചുകൂടി പാട്ടുപാടി അവസാനത്തെ ലൈൻ നാലഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പിന്നെ കുറെ എല്ലാവരും ചേർന്ന് അന്യഭാഷ പറയുമ്പോൾ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത് ആരുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിന്നെ പരിശുദ്ധാത്മാ എപ്പോഴേ വരുവുള്ളൂ എന്നറിയാവോ, പിന്നെ എപ്പോഴാ ഉള്ളേ, അടുത്ത മീറ്റിംഗില്, മീറ്റിംഗിൽ മാത്രം വരത്തില്ല, പിന്നെ എപ്പോഴാ ആ പടപടാന്ന് ആ പഠിക്കുന്ന ആ പാട്ടുപാടി അവസാനത്തെ സ്റ്റാൻസ് അവര് നാലഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അന്യഭാഷ പറയുമ്പോൾ അവർ പറയും, ഓ പരിശുദ്ധാത്മാവ് പോയിട്ടില്ല കേട്ടോ, ഉണ്ട്. സോ ഇതിൽ നിന്നാണ് നമുക്കൊരു വ്യത്യാസം വരണ്ടേ, ഇതിൽ നിന്നാണ് വ്യത്യാസം വരണ്ടേ. പരിശുദ്ധാത്മാവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ മീറ്റിംഗിന്റെ അപ്പുറത്ത് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കുവാൻ നമുക്കൊരു പരിശീലനം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ്, എന്താ, പരിശുദ്ധാത്മാവിനെ കേട്ട് നടക്കുവാൻ. സ്വരങ്ങളെ പുതിയ നിയമത്തിന്റെ, അതാ പറഞ്ഞ ന്യായപ്രമാണവും പുതിയ നിയമവും നമ്മളുടെ വ്യത്യാസം എന്താണെന്നറിയാമോ? ഒരു വ്യക്തി പറഞ്ഞു, ന്യായപ്രമാണം പാപത്തെ തടയാൻ വേണ്ടിയിട്ടാണ്. യെസ്, പാപത്തിന് തടയിടണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. അപ്പൊ കുറെ നിയമങ്ങൾ വെച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അപ്പൊ എന്താ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശിക്ഷയുണ്ട്, അപ്പൊ ഒരു തടയിടുക പാപത്തെ. അദ്ദേഹം പറഞ്ഞ എക്സാമ്പിൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഈ നമ്മള് ഈ ട്രാഫിക് ലൈറ്റ് ഉണ്ടല്ലോ, നാലും കൂടിയ കവലകളിൽ ട്രാഫിക് ലൈറ്റ് ഉണ്ട്. ഈ ട്രാഫിക് ലൈറ്റ് എന്തിനാണെന്നറിയാമോ? എന്തിനാ? ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കാനാ. പുള്ളി പറഞ്ഞു, ഇതാ ന്യായപ്രമാണം. എനിക്ക് എക്സാമ്പിൾ വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ അങ്ങ് പറയുന്നത്. ഇതാ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് വരുമ്പോഴത്തേന് ചുമല ലൈറ്റ് ഇട്ടു, ഉടനെ അവനെല്ലാം അവിടെ ചവിട്ടി, അപ്പുറത്ത് നേരം പച്ച ഇട്ടു, പച്ചക്കാരനെല്ലാം അങ്ങോട്ട് പോയി. അപ്പൊ ഇതിങ്ങനെ, അപ്പം ഈ അവിടെ ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാഫിക് ലൈറ്റ് പോലെയാണ് ന്യായപ്രമാണം. എന്നാൽ ഗവൺമെന്റ് അതിന്റെ മുകളിലേക്കൂടെ ഒരു എന്ത് ചെയ്തു, ഒരു ബ്രിഡ്ജ് പണിതു. പിന്നെ എന്തിന്റെ ആവശ്യമില്ല, എന്തിന്റെ ആവശ്യമില്ല, പിന്നെ പുതിയൊരു പ്രമാണത്തിലേക്ക് വരിക. ഏതാണെന്നറിയാമോ? ആത്മാവിന്റെ പ്രമാണം. ന്യായപ്രമാണം സംഭവം ശരിയാണ്, അവിടെ വന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം കൂടി ഇടിച്ച് മൊത്തത്തിൽ സംഭവം എല്ലാം പോകും. കാരണം ഇത് പുതിയ പ്രമാണത്തിന്റെ പ്രത്യേകത, ആത്മാവിന്റെ പ്രമാണം പാപങ്ങളെ ക്ഷമിക്കുക എന്നുള്ളതല്ല, പാപം ചെയ്യാതിരിക്കത്തക്കവണ്ണം ഇവനെ തടയുക, പാപം ചെയ്യാതെ വണ്ണം ഇവന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു പ്രവൃത്തി ആരംഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ വാക്യം ഇവിടെയാ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം. നമ്മൾ ചിന്തിച്ചത് അതിനെ കുറിച്ച് വീണ്ടും ഒന്നുകൂടെ ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കി നിങ്ങളെന്നെ. എസെക്കിയേൽ 36.
36 അധ്യായം അതിന്റെ 26 മുതൽ വായിച്ചു. അങ്ങനെയാണെങ്കിൽ
ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും.
എസെക്കിയേൽ 36:26 ഓൺവേർഡ്സ്.
പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജനത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും.
കണ്ടോ, ശ്രദ്ധിച്ചേ. ഇവിടെ ആദ്യം മോള് ഞാൻ നിർമ്മല ജലം തളിക്കുന്നു പറഞ്ഞ എഴുതിയിരിക്കുന്ന ആദ്യം എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ട് വീണ്ടും ജനിക്കുന്നവന് പുതിയൊരാത്മാവിനെ കൊടുക്കുക. മരിച്ചു കിടന്ന ആത്മാവിനെ ജീവിപ്പിക്കുന്നു. കാരണം എന്തിനാണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവിന് വന്ന് വസിക്കാൻ. പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ആത്മാവിലാ വന്ന് വസിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ആത്മാവിനെ കൊടുത്തു, അല്ലെങ്കിൽ മരിച്ചു കിടന്ന ആത്മാവിനെ ജീവിപ്പിച്ചു. പിന്നെന്ത് കൊടുത്തു? ഒരു പുതിയ ഹൃദയം കൊടുത്തു. എന്തിനു വേണ്ടിട്ടാ? ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിന് ഈൽഡ് ചെയ്യുന്ന ഒരു പുതിയ ഹൃദയം. നോക്കി എന്ത് കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, പുതിയ ഹൃദയം കിട്ടി, പുതിയ ആത്മാവിനെ കിട്ടി. അത് മാത്രമല്ല, ഞാൻ എന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കിയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഐ വിൽ കോസ് യു ടു വാക്ക് ഇൻ മൈ സ്റ്റാറ്റ്യൂട്സ്. കണ്ടോ? അപ്പൊ എന്തിന് ഈ പരിശുദ്ധാത്മാവിനെ തന്നതിന്റെ കാര്യം? എന്തിനാ? കർത്താവിന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കാൻ. പഴയ നിയമത്തിൽ ഇവന്റെ പ്രമാണം എടുത്ത് നോക്കണം. പുതിയതിന്റെ പ്രത്യേകത അറിയാമോ? അകത്തുനിന്ന് നോട്ടം തെറ്റിയ ആത്മാവ് പറയടാ, മോനെ നോട്ടം തെറ്റിയടാ. നമ്മളൊരു കാര്യം ചെയ്തു തന്നെ അറിയോ, നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാതെയായി. പിന്നെ എങ്ങനെ വെള്ളം പോകാമല്ലോ? അതായി പ്രശ്നം. ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ റെക്കഗ്നൈസ് ചെയ്യാത്തത് കൊണ്ടാ, അക്നോളജ് ചെയ്യാത്തത് കൊണ്ടാ നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മളിങ്ങനെ ഓരോ കണ്ട വഴിയെ പോകുന്നേ. കൃത്യം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. നമുക്ക് പറ്റിയ കുഴപ്പമെന്ന് അറിയോ, നമ്മൾ ഈ വചനം അങ്ങോട്ട് കീറി മുറിച്ച് പരിശോധിച്ച് ഒറ്റ പ്രയോജനമുള്ളൂ. തർക്കോ അവസാനം അടിയ. കഴിഞ്ഞ ദിവസം ഒരു നാട്ടിൽ ഞാൻ വയനാട്ടിൽ വെച്ചൊരു സഹോദരനെ കണ്ടു. പുള്ളി ഒരു സഭയെ പൊക്കൊണ്ടിരുന്ന പുള്ളി പറഞ്ഞു, എന്റെ പറഞ്ഞാൽ ഞാൻ മടുത്തു. എന്നാ, എല്ലാവർക്കും വചനം അറിയാം. ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏതെങ്കിലും ഒരു വചനത്തിന്റെ അറ്റം മുറി എടുത്തിട്ട് തർക്കവും വാദവും പരിപാടിയും കാര്യങ്ങളും എല്ലാ ജീവനും പോയെന്ന് പറഞ്ഞു. ചുരങ്ങളെ ശ്രദ്ധിച്ചേ. ഒന്ന് ഏതും പോരാത്തതിന് ഈ ഇടി വെട്ടിന്റെ പാമ്പ് കടിച്ച് നാട്ടി പറഞ്ഞ പോലെ ഗൂഗിളും കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഗൂഗിൾ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ആ റെഫറൻസ്, ഈ കമന്ററി, ആ ഡിക്ഷണറി, ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് ഇവനും കൂടെ ഒന്ന് ചിന്തിച്ച് എന്നറിയാവോ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കി. പരിശുദ്ധാത്മാവുമായിട്ട് യാതോ ഒരു ബന്ധവുമില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ വേണ്ട, എനിക്ക് ഗൂഗിള് മതി. ഒന്ന് ആര് മതി? എനിക്ക് ഗൂഗിള് മതി. അതുമല്ല, മറ്റേ ജിയോക്കാരനും അവനും ഇവനും എല്ലാം കൂടെ എല്ലാം ഫ്രീ ആക്കി. 2 GB 4 GB ദിവസം ഫ്രീ. ആ അപ്പൊ പിന്നെ അതും സൗകര്യമായി. പിന്നെ എടുത്തു വെച്ച് ചുണ്ണാമ്പ് തേക്കുക. ഇതിങ്ങനെ ചുണ്ണാമ്പ് തേച്ച് തേച്ച് ഇതിന്റെ റെഫറൻസ് നോക്കിയിട്ട് യാതൊരുവിധ ദൈവവുമായിട്ട് ബന്ധവുമില്ല. ബുദ്ധി കിടന്ന് കളിക്കുക. സ്വരങ്ങളെ ഓർത്താ മതി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ തർക്കങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നത്? ബുദ്ധിയുടെ പ്രമാണം. ബുദ്ധിയുടെ പ്രമാണം അവസാനിപ്പിച്ചിട്ട് ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വരണം. അതിന്റെ അത് നോക്കിരുന്നല്ല കേട്ടോ. നിങ്ങൾ നോക്കിരുന്നല്ല ഞാൻ പറഞ്ഞേ. ഇടയ്ക്ക് നോക്കുന്നു, തെറ്റൊന്നുമല്ല. പക്ഷെ കുഴപ്പമെന്നറിയാമോ, നമ്മുടെ പരിപൂർണ ആശ്രയം പരിശുദ്ധാത്മാവിൽ നിന്ന് മാറി ബുദ്ധിയുടെ പ്രമാണത്തിലേക്കായിപ്പോയി. ഇത് ഇവിടെ മാത്രമുള്ള കാര്യമല്ല, ആഗോളവ്യാപകമായിട്ടുള്ള കാര്യമാ. അതുകൊണ്ട് തന്നെ അറിയാമോ, ഒരുത്തിനും സ്വസ്ഥതയില്ല, ഒരു ആത്മീയ ബോധ്യമില്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരു വചനം കൊടുത്താലെന്ന് അറിയാമോ, അവന്റെ അകത്ത് അത് സമാധാന നദി പോലെ ഒഴുകും. അവന്റെ അകത്ത് സന്തോഷം എപ്പോഴും ഉയർന്നുകൊണ്ടേ ഇരിക്കും. അവന്റെ അകത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. കാരണം അവൻ അറിയാം എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. പക്ഷെ ബുദ്ധി എന്ന് പഠിച്ചാൽ ഒരു കുഴപ്പം എന്നറിയാമോ, ഈ അകത്ത് ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല, ആത്മീയ മനുഷ്യൻ ബലപ്പെടത്തില്ല. കുറെ അറിവ് കാരണം എന്ത് ചെയ്യും? അറിവ് കൊണ്ട് തല വീർത്തിരിക്കും. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, പണ്ടത്തെ ഭക്തന്മാരുടെ പ്രത്യേകത എന്നറിയാമോ, അവർക്ക് നമ്മളത്രയൊന്നും അറിവൊന്നുമില്ല കേട്ടോ. അവർക്ക് ഈ മാത്യു ഹെൻറിയുടെ കമന്ററിയും അല്ലെങ്കിൽ ഈ കമന്ററി ഇതൊന്നും അറിയത്തില്ല. പക്ഷെ അവർക്ക് ഇടയനെ അറിയാം. ഒറ്റ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തെന്നത്? അവർക്ക് ഇടയനെ അറിയാം. എന്തൊരു ധൈര്യം അവർക്ക്, എന്തൊരു പ്രത്യാശയാ. മരണത്തെ അവർക്ക് ഭയമില്ല. മരണത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഭക്തന്മാരായി വീരന്മാർ, അവരുടെ പ്രത്യാശ എത്ര വലുതായിരുന്നു, അവരുടെ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് എത്ര വലുതായിരുന്നു, അവരുടെ താഴ്മ എത്ര വലുതായിരുന്നു. നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള എത്ര പേരെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ താഴ്മയുള്ളവരെ, സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കുള്ളവരെ. വൈ നമുക്കൊരു കാര്യം മിസ് ചെയ്തു, എന്താണെന്നറിയാമോ? ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നമുക്ക് മിസ് ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന്, ദൈവമേ, എവിടെയോ വെച്ച് ട്രാക്ക് തെറ്റി ബുദ്ധിയുടെ പ്രമാണത്തിൽ പോയി, അറിവൊത്തിരി സമ്പാദിക്കാൻ വേണ്ടി ഒത്തിരി പരിപാടികൾ ചെയ്ത് ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന എന്നറിയാമോ? പാപ്പരായിട്ട് നിൽക്കുക. ഞാൻ ഒരു മടങ്ങിപ്പോക്കിലേക്ക് ഞാൻ, കർത്താവേ നീ എന്നെ പഠിപ്പിക്കണേ, കർത്താവേ നീ എന്നോട് സംസാരിക്കണേ. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സ്വരങ്ങളെ? ഉണ്ടോ? അവൻ നമ്മോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? കേൾക്കാനായിട്ടുള്ള മനസ്സുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആത്മാവ് സഭകളോട് പറയുന്നതെന്ത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി ചായ്ക്കാൻ പറയുന്ന ആരാ? യേശു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? റവലേഷൻ, വെളിപ്പാട്. അതിന്റെ രണ്ടാം അധ്യായം ഒന്നാം വാക്യം തന്നെ അങ്ങെടുത്തു.
എഫേസിയിലെ സഭയുടെ ദൂതൻ എഴുതുക, ഏഴ് നക്ഷത്രം വലം കയ്യിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊന്നിളകു നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്.
കണ്ടോ, ആരാ ഏഴ് നക്ഷത്രം വലം കയ്യിൽ പിടിച്ചിരിക്കുന്നത്? യേശു. അപ്പൊ യേശു അരുളി ചെയ്യുന്നു. എന്നിട്ട് താഴെ ഏഴാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അത് ഞാനും പകിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ ശ്രദ്ധിച്ചേ, യേശുവിന്റെ ശബ്ദമാ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. യേശു പറയുന്നു, കേൾക്കുമ്പോ സഭ കേൾക്കുമ്പോ എങ്ങനെ കേൾക്കുന്നു? ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഇത് രണ്ടും ഒന്നാമേ, ഞാൻ പറഞ്ഞത് രണ്ടും ഒന്നാന്ന് പറയാൻ കൂടെ ഞാനത് പറഞ്ഞു. യേശു പറയുന്നു, അത് സഭ കേൾക്കുമ്പം ആത്മാവിന്റെ ശബ്ദമായിട്ടാണ് കേൾക്കുന്നത്. പറഞ്ഞ യേശു കേൾക്കുന്നത് ആത്മാവിന്റെ ശബ്ദമായിട്ട്. അപ്പോൾ സഭയ്ക്ക് ഈ ദിവസങ്ങളിലെ ആവശ്യം ആത്മാവിന്റെ ശബ്ദമാ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നിരന്തരമായി കാതോർക്കുന്ന ഒരു കൂട്ടം പേരെ കർത്താവിന് ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുമിളിയിൽ ഒരു കാര്യം കേട്ടു. ഞാൻ ഓർത്ത്, ഞാൻ എനിക്ക് പണ്ട് എന്റെ ആ ദേശത്തെ കുറിച്ച് ഒരു ഭാരം ഉണ്ടായിരുന്നു. കർത്താവ് അവിടെ അധികം സഭകളില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസം അവിടുത്തെ തന്നെ കാര്യം കേട്ടപ്പോൾ സന്തോഷം തോന്നി. ചിലർക്കറിയായിരിക്കും, നമ്മുടെ കുമിളിയിൽ ഒരു ക്യാമ്പില് ഒരു സഹോദരി അറ്റൻഡ് ചെയ്തു. ഒരു മോനുണ്ട്, മോന് ജന്മന മാനസികമായിട്ടുള്ള വളർച്ചയില്ല, അത് ഒരു മാതിരി തളർന്നു കിടന്ന പയ്യനായിരുന്നു. ഈ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ പതി ആ പയ്യൻ കയ്യെ പിടിച്ച് പതിയെ ക്യാമ്പിൽ വന്ന സമയത്ത് കയ്യെ പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങി. ഇപ്പോഴും മാനസിക വളർച്ചയില്ലാത്തൊരു പയ്യനാ. അവര് യാക്കോവക്കാരോ കണ്ടായിരിക്കുന്നു അല്ലെ, കാത്തലിക്സോ യാക്കോവക്കാരോ കണ്ട. പക്ഷെ ഈ സഹോദരി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ യാക്കോബായ ഈ കത്തോലിക്ക സഭകളിലെ കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങ് പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനും ബോധ്യം വന്നു. ഭർത്താവും അവസാനിപ്പിച്ചു, ഇവര് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ ഏകദേശം 10-18 പേര് ആ വീട്ടിൽ കൂടി വരുന്നുണ്ട്. അവരിങ്ങനെ ഫർദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെക്കണ്ടേ, അവിടെ തന്നെ സഭയായിട്ട് കൂടണോ വേറെ ഏതെങ്കിലും സഭയിൽ പോണോ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് ആലോചിച്ച് നോക്കി, ഒരു സഹോദരി, മാനസിക വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞിനെ 10-18 അതിനെ കൊണ്ട് നടക്കുക, ഭയങ്കര സ്നേഹമാ ആ കുഞ്ഞിനെ. ആ കുഞ്ഞിനെയും കൊണ്ട് അവർക്ക് ഒരിടത്തും പോകാൻ മേല. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോലും പോകാൻ മേല. നമ്മുടെ ക്യാമ്പിനാണ് ജസ്റ്റ് ഒന്ന് അവരൊന്ന് വെളി വന്നത്, നമ്മുടെ കുമിളിൽ ഒരു ക്യാമ്പ് കിടന്നപ്പം. ആ സഹോദരി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അയൽവക്കത്തുള്ള ഒരു ഹിന്ദു സഹോദരി വന്നു, ഇപ്പുറത്തുള്ള വേറൊരു സഹോദരി വന്നു, 10-18 പേര് വരും. ഒരു സഹോദരി വരുന്ന ഭർത്താവ് ഭയങ്കര പ്രശ്നക്കാരനാ, അതുകൊണ്ട് ഭർത്താവ് അറിയാതെ 1 മണിക്കൂർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞത് സഹോദരങ്ങൾ, ഇതുപോലെ എത്ര സ്ഥലത്ത് എത്ര പേരുണ്ടെന്ന് ആർക്കറിയാം? ഇത് നമ്മൾ എങ്ങനെയോ യാദൃച്ഛ്യവശാൽ അറിഞ്ഞു. ഡോണ്ട് ലിമിറ്റ് ഗോഡ്. ദൈവത്തെ മാത്രം ലിമിറ്റ് ചെയ്യരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതി ഉളവാക്കുവാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതി ഉളവാക്കുവാൻ കഴിയുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. സൗരങ്ങൾ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്, അതാ ദൈവരാജ്യത്തിന്റെ ജീവിതം. ഒരു വാക്യമുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും, അടുത്തതെന്താ? ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ ദൈവരാജ്യത്തിൽ ആ ഉള്ളതിന്റെ പ്രത്യേകത എന്നറിയാമോ? അവിടെ എന്തുണ്ട്? ജോയ് ഉണ്ട്. എന്ത് ജോയ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിയന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അപ്പൊ ദൈവസഭ മടങ്ങി വരേണ്ടത് ഈ ഒരു കാര്യത്തിലേക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ? പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. യേശു അതുകൊണ്ടാ പറഞ്ഞേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. ദാഹമുണ്ടോ? എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, ഒഴുകും. സ്വരങ്ങളെ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവന്റെ അകത്തുനിന്ന് റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ വിൽ ഫ്ലോ. എന്തുകൊണ്ടാണെന്നറിയാമോ? ജീവൻ വ്യാപരിക്കാത്തേ. ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട്, എന്താ ജീവൻ എന്ന് പറഞ്ഞാൽ? എന്താ ജീവനുള്ളവൻ? എവിടെ ചെന്നാലും ജീവൻ വ്യാപരിക്കും. അവനൊരു കുടുംബത്തിൽ ചെന്നാൽ ആ കുടുംബത്തിൽ വലിയ സമാധാനം, ജീവന്റെ പ്രത്യേകതയാ. ജീവനുള്ളവൻ എവിടെ തൊട്ടാലും എന്തുണ്ട്? അതിന്റെ അകത്തൊരു ജീവന്റെ വ്യാപാരമുണ്ട്. അവൻ ജീവനുള്ളവൻ ചെല്ലുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്താകും, എന്തെങ്കിലുമൊക്കെ നടക്കുന്നു, എന്തെങ്കിലുമൊക്കെ. ഇനി അങ്ങനൊന്നും വലിയ കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിലും ജീവനുള്ളവനൊരു വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു ജീവൻ കാണും. ജീവനുള്ളവനൊരു വീട്ടിലുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും അവിശ്വാസികളാണെങ്കിലും അതിൻ്റെ അകത്തൊരു ജീവന്റെ വ്യാപാരം ഉണ്ടാവും. കാരണം എന്താണെന്ന് അറിയാമോ? യേശുവിന്റെ വാഗ്ദത്തമാ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ വിൽ ഫ്ലോ. ഇത് ജീവന്റെ പ്രമാണമാ. യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, പിന്നെന്താ? ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അകത്തെ ജീവൻ പുറത്തേക്ക് വെളിപ്പെടുന്നത് എന്തായിട്ടാ? വെളിച്ചമായിട്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞാൽ. ജീവനുള്ളവൻ ഉണ്ടെങ്കിലുണ്ടല്ലോ മറ്റുള്ളവർക്കെല്ലാം വെളിച്ചം കിട്ടും. ജീവനുള്ളവൻ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരനെ കണ്ടപ്പോഴത്തേന് പറഞ്ഞു, അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ ജീവനുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചെല്ലുമ്പോ കൂട്ടുകാർ പറയും, വേടാതെ അവൻ വരുന്നുണ്ട്, നമുക്ക് മോശം കാര്യങ്ങൾ സംസാരിക്കണ്ട. എന്താണെന്നറിയാമോ? ജീവനുള്ളവൻ ചെല്ലുമ്പോൾ തന്നെ മറ്റുള്ളവൻ ആ വെളിച്ചം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സൗരങ്ങളെ, നമുക്കൊരു ദാഹം ഈ ദിവസങ്ങളില്ല, നമ്മൾ വിശ്വസിച്ചവരാ. പക്ഷേ ജീവജലത്തിന്റെ നദി ഒഴുകുന്നില്ലെങ്കിൽ ഒറ്റ കാരണം ഉള്ള എന്നറിയാമോ? പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതം നമുക്ക് മിസ്സായിരിക്കുന്നതുകൊണ്ടാ. അതുകൊണ്ട് ജീവൻ ഒഴുകാത്ത. പരിശുദ്ധാത്മാ ഉണ്ടോ? ഉണ്ട്, പരിശുദ്ധാത്മാ ഉണ്ടെന്നേ. പരിശുദ്ധാത്മാ അവിടെ പോയിട്ടൊന്നുമില്ല. പക്ഷെ കുഴപ്പം എന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവിനെ സ്രവിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ലിവിംഗ് റൂമിൽ അവിടെ ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് ഇരിക്കുക, നമ്മളകത്ത് ഭയങ്കരം പരിപാടികളാ. ദിസ് ഈസ് ദ പ്രോബ്ലം. പരിശുദ്ധാത്മാവ് അകത്ത് വന്നു, നമ്മളിപ്പോ പരിശുദ്ധാത്മാവിനെ മൈൻഡ് ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവിനെ മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ് അവിടെ. പിന്നെ ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ പറയാം, പരിശുദ്ധാത്മാവ് നമുക്ക് പോയേക്കാൻ ചർച്ചിലോട്ട്. ആ ഒരുമിച്ച് പരിശുദ്ധാത്മാവും ഞാനും കൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് പോയിരുന്നു, ചർച്ചയിൽ വന്നു. പരിശുദ്ധാത്മാവേ എന്ത് ചെയ്താൽ എന്നെ സഹായിക്കണം. ആ ഒരു ആരാധനയെ കഴിഞ്ഞു വീണ്ടും തിരിച്ചു പോയി, വീട്ടിൽ ചെന്ന് വീണ്ടും ലിവിംഗ് റൂമിൽ പരിശുദ്ധാത്മാവിന് എന്തിരിക്കുക? ഏത് ലിവിംഗ് റൂമാണെന്നറിയാമോ? ഹൃദയത്തിന്റെ ലിവിംഗ് റൂമില്, ഹൃദയത്തിന്റെ മെയിനിൽ ഒരു സൈഡിൽ ഒരു മൂലയ്ക്ക് ആത്മാവിന് എന്ത് ചെയ്തിട്ടുണ്ട്? പേരിന് ആരുണ്ട്? ആത്മാവുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിന് എന്റെ ജീവിതത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. ഈ പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ ഞാൻ മനസ്സ് വെക്കുന്നില്ല. ഒന്ന് ചോദിക്കാമല്ലോ. ചില വീട്ടിലെ അപ്പന്മാരെ പോലെയാ പരിശുദ്ധാത്മാവ്. പ്രായമൊക്കെ ആകുമ്പോഴത്തേന് ചില വീട്ടിലെ അപ്പന്മാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ആ അവിടെ ഉണ്ട്. ചില കഞ്ഞി വെള്ളം കൊടുത്ത് അവിടെ ഇരുന്നു കാര്യങ്ങളൊക്കെ മക്കൾ ചെയ്യും. അപ്പനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവിടെ കാണേണ്ട മൂലയ്ക്ക് കാണുന്നുണ്ട്. സൗരങ്ങളെ, അതുകൊണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ ഹി ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് എവിടെ വസിക്കുക? നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണെന്ന്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ കാണിക്കട്ടെ, നമുക്ക് അറിയാവുന്ന വാക്യങ്ങളോ? ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 അല്ലെ, നമ്മള് തിരിച്ച് അറിയാവുന്ന വാക്യ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ചാപ്റ്റർ 6 വേഴ്സ് 19, 19 വാക്യം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 19.
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ?
ആകയാൽ മതി മതി മതി, ഇവിടെ ഇരിക്കുകയാണ്. Do you not know that your body is a temple of the Holy Spirit who is in you, whom you have from God, and that you are not your own? കണ്ടോ, ഇതാ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തമല്ലെന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു പോകാൻ പറ്റത്തില്ലെന്ന്. കാരണം എന്താ? ഒരാൾ വന്നു. ആര് വന്നു? ആര് വന്നു? പരിശുദ്ധാത്മാവ് കർത്താവ്, ഹി ഈസ് ദ ലോർഡ്. ഈ പരിശുദ്ധാത്മാവിനെ കേട്ടേ ഇനി പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കുള്ളവരല്ലെന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോകാൻ പറ്റത്തില്ലെന്ന്, ആ പരിശുദ്ധാത്മാവിനെ ലോർഡായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അവൻ ആ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങും, പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. പക്ഷേ എന്ത് ചെയ്യണം? അവനെ ലോർഡായിട്ട്, അവനെ കർത്താവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിക്കണം. ഹി ഈസ് എ പേഴ്സൺ ആൻഡ് ഹി ഈസ് ഇൻ യു. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. വചനം കീപ് ഓൺ റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്. സോ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ട്, സംസാരിക്കും. അതനുസരിക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ഒത്തിരി പേര് ജീവിക്കുന്നത്. വിശ്വാസികളല്ലേ? ഉണ്ട്, വിശ്വാസികളെ പോലെയൊക്കെ ജീവിക്കണം കേട്ടോ. അല്ല അല്ല, അതൊക്കെ ലോകം കാണാൻ വേണ്ടിട്ടാ. ഇത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാ, ആത്മാവിന്റെ നിയമത്തിലുള്ള ജീവിതമാ, ആത്മാവിന്റെ പ്രമാണത്തിലുള്ള ജീവിതമാ. യേശു ക്രിസ്തുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. ഐ ആം ഫ്രീ, ഞാൻ സ്വതന്ത്രനാ. പക്ഷേ മറ്റൊരു പ്രമാണത്തിന്റെ കീഴിലാ. ഇതിന്റെ പ്രമാണമാ ആത്മാവിന്റെ പ്രമാണം. ആത്മാവ് എന്നെ ഗൈഡ് ചെയ്യുന്നേ. ഒരു വാക്യം കൂടെ എടുത്തു, റോമൻസ് ചാപ്റ്റർ 8. ആൻഡ് വേഴ്സ് 9.
നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ.
സുരേഷ് എന്റെ നാലാമത്തെ വാക്യം കൂടെ വായിച്ച് അവിടെ മോലും കൊണ്ട് വരാം, അപ്പോഴേ നമുക്ക് പിടികിട്ടുള്ളൂ.
ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
ശ്രദ്ധിച്ചേ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഒരു ബിലീവറും അൺബിലീവറും നമ്മളെ ഡിഫറൻസ് പറയുക, എന്താണെന്ന് അറിയാമോ? ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവൻ എന്ത് ചിന്തിക്കുന്നു? ആത്മാവിന്റെ കാര്യം ചിന്തിക്കുന്നു. ചിന്തയെക്കുറിച്ച് പറയുക, ചിന്ത രണ്ട് ചിന്താധാരയാ. ഒരുത്തൻ ജഡത്തിന്റെ കാര്യം ചിന്തിക്കുന്നു, മറ്റവൻ ആത്മാവിന്റെ കാര്യം ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജഡത്തിന്റെ ചിന്ത എന്തിലാ അവസാനിക്കുന്നത്? പാപത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു. ആത്മാവിന്റെ ചിന്തയോ? ജീവനും സമാധാനവുമാ. താഴേക്ക് എന്നിട്ട് അതിന്റെ 11-ാം വാക്യം വായിച്ചു. 11-ാം വാക്യം,
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ.
ശ്രദ്ധിച്ചേ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. അപ്പൊ ഈ ആത്മാവ് എന്താ ചെയ്തേ? യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ്. ഈ ആത്മാവ് എവിടെ വസിക്കുന്നു? എവിടെ വസിക്കുന്നു? എന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ അടുത്തെന്താ?
ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും.
ശ്രദ്ധിച്ചേ സ്വരങ്ങൾ, അവിടെ അവിടെ ഒരു കാര്യം കണ്ടോ? ഏതാത്മാവ് എന്റെ ഉള്ളിലുള്ള? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ആദ്യം ആരെല്ലാം ഉണ്ടായിരുന്നേ? കേട്ടില്ല. യേശുവിലുണ്ടായിരുന്ന ആത്മാവ് ഇപ്പൊ ആരിലുണ്ട്? ധൈര്യം പോരാ. യേശുവിലുണ്ടായ ദ സ്പിരിറ്റ് വിച്ച് വാസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് സെയിം സ്പിരിറ്റ് ഈസ് ഇൻ മീ. ആ വിശ്വാസമുള്ളവർക്ക് ഹല്ലേലൂയ ഉറക്കെ പറയാം. ഇപ്പോഴും ചെറിയ സംശയത്തിൽ നിൽക്കുക. സ്വരാള് യേശുവിനെ ഏതാത്മാവാണോ ഗൈഡ് ചെയ്തത്, യേശുവിനെ ഏതാത്മാവാണോ പഠിപ്പിച്ചത്, നടത്തിയത്, അതേ ആത്മാവിനെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. കുറെ വാക്യമുണ്ട് കേട്ടോ. ഈ ആത്മാവിനെ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. വീണ്ടും താഴേക്ക് വായിക്കുമ്പം പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 16 വാക്യം വായിച്ചു നോക്കി.
നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ.
ശ്രദ്ധിച്ചേ, ഈ ആത്മാവ് വന്നതുകൊണ്ടാണ് ദൈവത്തെ എന്നെ വിളിക്കാൻ പറ്റുന്നത്. എന്നെ വിളിക്കാൻ പറ്റുന്നത് കേട്ടില്ല, പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തെ ഒരു പിതാവ് എന്നുള്ള നിലയിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഹൃദയം കൊണ്ട് അവർ ഫാദർ ഇൻ ഹെവൻ, ഹാളോഡ് ബി ഇൻ യുവർ നെയിം, അതല്ലേ? അതിനെ കുറിച്ചല്ലേ ഞാൻ ചോദിച്ചത്? നിങ്ങളുടെ ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ ഡാഡി, അപ്പാ എന്ന് വിളിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. യു ആർ ഡിഫറൻറ്, യു ആർ സ്പെഷ്യൽ, യു ആർ ബിലവഡ്, യു ആർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ വൈ? യേശുവിന്റെ ഉണ്ടായിരുന്ന ആത്മാവിനെ എടുത്ത് ആരിൽ തന്നിരിക്കുക? എന്റെ ഉള്ളിൽ തന്നിരിക്കുക. എന്റെ ഉള്ളിൽ ഇപ്പൊ ആരുണ്ട്? കേട്ടില്ല, ആരുണ്ട്? എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞ് ഉറപ്പിക്കുന്നേ? കാരണം ആദ്യം ഇത് ഉണ്ടെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ, ബോധ്യം ഉണ്ടെങ്കിലേ ഈ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ബുദ്ധിയുടെ പ്രമാണത്തിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം വരും വരായികളൊക്കെ ആലോചിക്കും. ഒരാൾ വന്ന് പൈസ ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, കൊടുത്താൽ കിട്ടുമോ, അല്ലെങ്കിൽ കൊടുത്താൽ പിന്നെ ഇവൻ ചിലപ്പോ ഇത് അടിച്ചു പൊളിച്ചാലോ, എന്തുമാത്രം ചിന്തകളാ ഉള്ളേ. പക്ഷെ നേരെ മറിച്ച് പരിശുദ്ധാത്മാവേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനായിട്ട് ഒന്ന് മനസ്സ് കാണിക്കോ. നമ്മുടെ ഉള്ളിൽ ഒരു ജീവന്റെ വ്യാപാരം അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സൗരങ്ങളെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന് ഇടക്കിടക്ക് കിടക്കുന്ന ആത്മാവിനോട് സംസാരിച്ചു നോക്കിയേ. ചെല്ലു പറഞ്ഞ വളരെ വായുവിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. ഒന്ന് ശ്രദ്ധിക്കുക, ഈ ദിവസങ്ങളില് ഒന്ന് സംസാരിച്ചു തുടങ്ങ്. ഒരു പരിചയം നമുക്ക് ആവശ്യമാ. അതേ ഞാൻ പറഞ്ഞത്, നമ്മളൊന്ന് അഭ്യസിക്കേണ്ടത് ആവശ്യമാ. വി നീഡ് എ ട്രെയിനിങ് ടു ലിവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ ജീവിക്കേണ്ട ഒരു ട്രെയിനിങ് നമുക്ക് ആവശ്യമാ. ഈ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാൻ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. 10 കാര്യങ്ങളുടെ ഒരു കാര്യം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. ആദ്യം ചിലപ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പതിയെ 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 നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ക്ലാരിറ്റി, ഒരു ബോധ്യം, ഒരു ചിന്ത കിട്ടും. പിന്നെ പരിശുദ്ധാത്മാവ് എന്തൊക്കെ ചെയ്യും? രണ്ട് കാര്യം പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തുക എന്നുള്ള. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയ മാത്രമായി പോകും. പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാമോ? എന്താ ഡ്യൂട്ടി? യേശുവിനെ വെളിപ്പെടുത്തുക. അപ്പൊ ഈ ആത്മാവിൽ നിങ്ങൾ ദൈവസന്നിധിയിലോ ദൈവോജനമായിട്ടൊക്കെ ഇരിക്കുമ്പം ആത്മാവ് യേശുവിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാണുന്നുണ്ടോ യേശുവിനെ? ഉണ്ടോ? കാണുന്നുണ്ടോ? Can you see Jesus when you read the Bible in a new light, a new revelation? കാണുന്നുണ്ടോ യേശുവിനെ? യേശുവിനെ ഒരാൾ എത്രത്തോളം കാണുന്നുവോ അത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ ഒരാളുടെ ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കും. എ പ്രോഗ്രസീവ് ട്രാൻസ്ഫോർമേഷൻ. യേശുവിനെ കാണാത്തത് കൊണ്ടാ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാത്തത്. സ്വയം ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ എത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ നോക്കി നടക്കത്തില്ല. ഒരാൾ എന്റെ തോന്നി, ബ്രദറെ ഈ എന്നാ ചെയ്യേണ്ടത് എനിക്കറിയാൻ പറ്റില്ല, ഞാൻ ഈ കോപം നിയന്ത്രിക്കാൻ നോക്കി. അത് രണ്ടു ദിവസമൊക്കെ നിയന്ത്രിച്ചു. അത് കഴിഞ്ഞപ്പോ ഒരു ദിവസം എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞു. ഈ നമ്മുടെ ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, കോപം നിയന്ത്രിക്കാൻ നോക്കുന്നു, കണ്ണ് എല്ലാം സെറ്റ് ചെയ്യാൻ നോക്കുന്നു, അതുപോലെ തന്നെ പല പാപങ്ങളും ചെയ്യാതിരിക്കാൻ നോക്കുന്നു. കുറച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ പണ്ടത്തേതിന്റെ പിന്നത്തേതാ, പണ്ട് അത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ അതിന്റെ പിന്നത്തേലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നടക്കത്തില്ലെന്നേ, നടക്കുകയായിരുന്നെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിനെ തരേണ്ട കാര്യമില്ലായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ്, ഹ്യൂമൻ ഇൻഫോമിറ്റി ഉള്ളത് കൊണ്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ട്, അവൻ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് നമ്മളെ അവന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എന്ത് ചെയ്താ മതി, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ, എന്നെ പഠിപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരങ്ങളെ അതാ നമ്മുടെ ഉള്ളിൽ ഒരാൾ രാജാവായിട്ട് വാഴുകയ വസിക്കുക. യേശു അല്ലെ പരിശുദ്ധാത്മാവ്, സെയിം, രണ്ടുപേരും ഒന്നാണ്, രണ്ട് വ്യക്തികളോ എന്നാലും രണ്ടുപേരും ഒന്നാ, പറയുന്ന നോക്കി ഒന്നാ, വേറെ വേറെ പറയൊന്നുമില്ല. യേശു ഒന്നും പരിശുദ്ധാത്മാവ് വേറെ ഒന്നും പറയുന്നത്, രണ്ടുപേരും ഒന്നാ. നിങ്ങൾ നേരത്തെ വാക്യം വായിച്ചു നോക്കി, ശ്രദ്ധിച്ചേ, പത്തൊമ്പത് വാക്യം ഒന്ന് വായിച്ചു നോക്കി, റോമൻസ് 8:8 വായിച്ചേ ആദ്യം.
ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല
ആത്മസ്വഭാവമുള്ളവർ
ആണോ? അപ്പൊ ആര് വസിക്കുന്നെങ്കില്? പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ. അതിന്റെ അടുത്ത വാക്യം, പത്താം വാക്യം,
ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ
അല്ലേ, പത്ത്
ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ,
ആരുണ്ടെങ്കിൽ? ക്രിസ്തു നിങ്ങളിൽ എന്ന് പറഞ്ഞ അർത്ഥം തൊട്ടു മുമ്പിൽ ആരുടെ കാര്യം പറഞ്ഞേ? പരിശുദ്ധാത്മാവ്. ഇപ്പൊ ആരുടെ കാര്യം പറഞ്ഞേ? അപ്പൊ ആരുണ്ട്? ആ രണ്ടുപേരും ഉണ്ടെന്നേ. ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പൊ യേശുവേ എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് എന്ന് വിളിച്ചാലും രണ്ടും ഒന്നാണ്. രണ്ടും ഇവിടെ പരിശുദ്ധാത്മാവിലാണ് യേശുവും പിതാവും നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പൊ ഇത് ഈ തിരിച്ചറിയോ വേണ്ടേ? എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അടുത്ത ചോദ്യം ഇതാ, എന്തിനാ വസിക്കുന്നേ? ഒന്ന് ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ? പാപത്തെ ജയിപ്പാനായിട്ടാ, പാപത്തിന്റെ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ. ഈ ആത്മാവിനെ കൂടെ കൂടെ നടക്കുകയാണെങ്കിലുണ്ടല്ലോ, സിമ്പിളായിട്ടങ്ങ് പുറത്തു വരും. ആത്മാവിലാ നടക്കുന്നെങ്കില് ഈ പ്രലോഭനങ്ങളെ നമ്മൾ പറഞ്ഞല്ലേ പുഷ്പം പോലെ ജയിച്ചു പോരും. പക്ഷെ ആത്മാവിൽ നടക്കാത്തപ്പോഴാ ഈ ജഡം ഉണ്ടല്ലോ, അവൻ വീർത്ത് കെട്ടിങ്ങനെ വരുമ്പം, അവൻ ജഡം വീർത്ത് കെട്ടിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങോട്ടേ കൊണ്ടുപോകണമെന്ന് അറിയാമോ? എങ്ങോട്ട് കൊണ്ടുപോകൂ? പാപത്തിലേക്ക് കൊണ്ടുപോകൂ. പക്ഷെ ആത്മാവിൽ ജീവിക്കുമ്പോൾ കർത്താവിന്റെ കൂടെ, കർത്താവിന്റെ വചനത്തിൽ ധ്യാനിച്ച്, കർത്താവിനെ കേട്ട്, ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ആത്മാവിൽ നടക്കുമ്പോൾ പാപം നമ്മൾ അറിയാതെ അതിന്റെ മോളിൽ കൂടെ നമ്മൾ അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ന്യായപ്രമാണം സിഗ്നൽ ലൈറ്റ് പോലെയാണ്, പക്ഷെ എന്താ അതിന്റെ മോളിൽ കൂടെ ഒരു ബ്രിഡ്ജ് പണിതിരിക്കുക. അത് ആത്മാവിലുള്ള ജീവിതം, ആത്മാവിലുള്ള ജീവിതം അതാ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ തന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഞാൻ സെൻസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ട്, എന്നറിയാമോ, ഈ പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം സെൻസ് ചെയ്യുന്നത് എന്റെ ഉള്ളിലെ ചങ്കിടിപ്പ് കൂടുന്ന അറിയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? എനിക്കിങ്ങനെ ഞാൻ സെൻസ് ചെയ്യുന്നത് ഭയങ്കര ചങ്കിടിപ്പാ. പിന്നെ ഈ ചങ്കിടിപ്പ് ഓവർകം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ പോകാനായിട്ട്, പാപം ചെയ്യാൻ പോകാൻ. കാരണം എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവിന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നേരെ ഒന്നും പാപം ചെയ്യാൻ പറ്റത്തില്ലെന്നേ. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ ഈ ചങ്കടിപ്പൊന്ന് ശ്രദ്ധിക്കാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞത് സോരങ്ങളെ, നമ്മുടെ ഉള്ളിലൊരു വ്യക്തി വസിക്കുകയെന്ന്, വെറുതെ വസിക്കുകയല്ല, നമ്മളെ ഗൈഡ് ചെയ്യാൻ അവിടുന്ന് റെഡിയാ, നമ്മളെ നടത്തുവാൻ അവിടുന്ന് റെഡിയാ, നമ്മളെ പഠിപ്പിക്കുവാൻ അവിടുന്ന് റെഡിയാ. പക്ഷേ ആദ്യം വേണ്ട കാര്യം പഠിക്കാൻ ഒരു മനസ്സാ വേണ്ടേ. ഡിസൈപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്നറിയാമോ? ഡിസൈപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം ലേണർ, പഠിക്കുന്നയാളെന്ന് അതിന്റെ അർത്ഥം. ഒരു ഉപസ്തുതി ഞാൻ വായിച്ചു, 269 പ്രാവശ്യമാണ് ഡിസൈപ്പിൾ എന്നുള്ള വാക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ബിലീവേഴ്സ് എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യമാണെന്ന് അറിയാവോ? ബിലീവേഴ്സ് എത്രയുണ്ട്? 2 പ്രാവശ്യം. ക്രിസ്ത്യാനികൾ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യമുണ്ടെന്ന് അറിയാവോ? 3 പ്രാവശ്യം. ഡിസൈപ്പിൾസ് എന്നുള്ള വാക്ക് എത്രയുണ്ട്? 269 പ്രാവശ്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാ? ആ, ഒന്ന് വിശ്വാസി, രണ്ട് ക്രിസ്ത്യാനി. ഈ കാറ്റഗറിക്ക് മാറ്റി സൈഡിലോട്ട്. ആദ്യം ഡിസൈപ്പിൾ. എന്താ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇറ്റ്സ് വെരി സിമ്പിൾ, ലേണർ, പഠിക്കുന്നയാൾ. യേശുവിന്റെ കാലഘട്ടത്തിൽ അവർ യേശുവിൽ നിന്ന് പഠിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്താ അറിയോ? കം ടു മീ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, വാ, എന്റെ നുകം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. ലേൺ ഫ്രം മീ. യേശു അവരെ വിളിച്ചത് പഠിക്കാൻ വേണ്ടിയിട്ടാ. യേശു പിതാവിന്റെ വലത്തോട്ടേക്ക് പോയി, പരിശുദ്ധാത്മാവിനെ വിട്ടു. ഇപ്പോൾ നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം? പരിശുദ്ധാത്മാവിൽ നിന്ന് പഠിക്കണം. അതാ ഇന്നത്തെ ഡിസൈപ്പിളിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിൽ നിന്ന് പഠിക്കാൻ, ഒരു ലേണറായിട്ട്. പരിശുദ്ധാത്മാവേ, എനിക്ക് യേശുവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തും. ബുദ്ധി കൊണ്ട് പഠിക്കുന്ന പോലെയല്ല. ബുദ്ധി കൊണ്ടാണ് നമ്മൾ പറയുക യേശുവിനെ കുറിച്ച് നാല് സ്റ്റേറ്റ്മെന്റ് പറയും. പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശുവിന്റെ മഹത്വം നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. നമ്മൾ വീണ് യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. അതിനാ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്, യേശുവിനെ നമുക്ക് കാണിച്ചു തരാൻ. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. നമ്മുടെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശുദ്ധമാവ് പഠിപ്പിച്ചു തരും. എന്തൊക്കെ അവകാശം എനിക്കുണ്ട്, ക്രിസ്തുവിൽ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവനാ ഞാൻ, എന്റെ പൊസിഷൻ എന്താ, അതെല്ലാം പരിശുദ്ധമാവ് പഠിപ്പിച്ചു തരും. പിന്നെന്ത് പഠിപ്പിക്കും? പാപത്തെ ജയിക്കുവാൻ എന്റെ ഉള്ളിലിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. പാപത്തെ ജയിക്കാൻ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാളോട് ഒരു ചെറിയ കള്ളത്തരം പറയാൻ ശ്രമിക്കുമ്പം ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ പറയണം, മോനെ കള്ളമല്ലേ, ചെയ്യിക്കുന്നില്ലേ, ഉണ്ടോ? ഞാൻ പറഞ്ഞു, നമ്മൾ മൈൻഡ് ചെയ്തിട്ട് പോലും പരിശുദ്ധാത്മാവ് അത്ര സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചോദിക്കുകയാണ് എത്ര അധികമായിട്ട് സഹായിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാഞ്ഞിട്ട് പോലും അത്യാവശ്യ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് ഇടിച്ചു വന്നിട്ട് എന്താ, എടാ എടാ മിണ്ടാതിരിടാ, വായ അടച്ചു വെക്കടാ എന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ റെക്കഗ്നൈസ് ചെയ്ത് അവനെ കർത്താവായി അംഗീകരിച്ച് അവനോടുള്ള അനുസരണത്തിനായി നടത്തിപ്പിനായി ഏൽപ്പിച്ചു കൊടുത്താൽ എത്ര അധികമായി അവിടെ നമ്മെ നടത്തും. ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവുള്ള ജീവിതമാണ്. തുടക്കം മുതൽ വീണ്ടും ജനനം ആത്മാവില. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന മുഴുവൻ കാര്യപരിപാടിയും പരിശുദ്ധാത്മാവില. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു പരിപാടിയും ക്രിസ്തീയ ജീവിതത്തിലില്ല. കാരണം ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പരിശുദ്ധാത്മാവിലാണ് ജീവിച്ചേ. യേശുവിന്റെ ഓരോ ചലനവും പരിശുദ്ധാത്മാവില. കുരിശിൽ കിടക്കുമ്പോഴും യേശു പരിശുദ്ധാത്മാവില. നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിന്റെ രക്തം. അപ്പൊ യേശു എങ്ങനെ അർപ്പിച്ചേ, എങ്ങനെ അർപ്പിച്ചേ? നിത്യാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ. നോക്കുക, യേശു ഉയർത്തെഴുന്നേറ്റ് എങ്ങനെയാ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റ് എങ്ങനെയാ? പരിശുദ്ധാത്മാവിനാൽ. പിന്നെ യേശു എങ്ങനെയാ പഠിപ്പിച്ചത്? 40 ദിവസം യേശു ഒരു സ്പെഷ്യൽ ക്ലാസ് കൊടുത്തു ശിഷ്യന്മാർക്ക്. എങ്ങനെയാ? ദൈവാത്മാവിനാൽ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ യേശുവിന് മനസ്സിലായി, എന്നെ നടത്തിയ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ഇവരുടെ കാര്യം രക്ഷപ്പെടും. അതാ പെന്തക്കോസ് നാളിൽ അവിടെ ചെന്ന് പിതാവിനോട് ചോദിച്ച് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു. കാരണം യേശുവിന് മനസ്സിലായി, എന്താ, എന്നെ നടത്തിയ പരിശുദ്ധാത്മാവ് ഇവരെ എന്ത് ചെയ്തോളും? നടത്തിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യേശുവിന് പരിശുദ്ധാത്മാവിനെ ഇത്രമാത്രം ആവശ്യമാണെങ്കിൽ എനിക്ക് അത്രയധികം പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ അവനൊന്ന് യീൽഡ് ചെയ്ത് കൊടുക്കാമോ? പരിശുദ്ധാത്മാവിനൊന്ന് സമർപ്പിക്കാമോ? നമ്മുടെ ജീവിതം ഒന്ന് മുഴുവനായിട്ട് കൊടുക്കാമോ? എന്റെ പ്ലാൻ വേണ്ട, എന്റെ ഇഷ്ടം വേണ്ട, എന്റെ പദ്ധതി വേണ്ട, ഞാൻ എനിക്കുള്ളവനല്ല. കാരണം എന്താ? എന്നെ വിലയ്ക്ക് വാങ്ങി, ഞാൻ എനിക്കുള്ളവനല്ല. സമർപ്പിക്കാമോ?
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.